അധ്യായം 18, പേജ് 114. ഇരുട്ടിലെ രഹസ്യം. മരണവീട്ടിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയത് ദിനകരനും മാർക്കോസുമായിരുന്നു. കുഞ്ഞൻ കാരണവരുടെ മൃതദേഹം അടക്കം കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്നവരുടെ കയ്യിലെ ചൂട്ടുകെട്ടകൾ ആദ്യം ഒറ്റവരിയായും പിന്നീട് തിരിഞ്ഞ് പലതായി ചിതറിയും ഇരുട്ടിൽ നിന്നിക്കൊണ്ടിരുന്നു കുറെ നേരത്തോളം. എല്ലാ വെളിച്ചങ്ങളും അപ്രത്യക്ഷമായപ്പോൾ കൈകൊണ്ട് വാരിയെടുക്കാവുന്ന പദാർത്ഥം പോയി ഇരുട്ട് പിന്നെയും കുഞ്ഞുകൂടി. അത് നിർമ്മലാകാരമായി. ആകാശവും ഭൂമിയും കവിഞ്ഞ് ഓലക്കുറി കെട്ടി മാർക്കോസ് രണ്ട് ചൂട്ടുകട്ടകൾ ഉണ്ടാക്കി. മഴയുടെ വരവുണ്ട്, ഇടി കുടുങ്ങുന്നുണ്ട്, മിന്നലും നേർത്ത കാറ്റുമുണ്ട്. പോയാലോ? അയാൾ ദിനകരനോട് ചോദിച്ചു. ചൂട്ട് കത്തിക്കാൻ ചിമ്മിനികളൊക്കെ നീട്ടിക്കൊടുത്തത് പൊന്മണിയുടെ അമ്മയാണ്, കുഞ്ഞൻ കാരണവരുടെ മകൾ. പൊന്മണി എവിടെയാണ് നിനക്കറിയില്ലേ? അവൻ ദിനകരനോട് ചോദിച്ചു. പലതവണയായി അവർ ദിനകരനോട് ഇതേ ചോദ്യം ആവർത്തിക്കുന്നു. ഉത്തരം പറയാൻ കഴിയാതെ ദിനകരൻ വിഷമിക്കുന്നു. നിനക്ക് അറിയാണ്ടിരിക്കോ? അവർ ദിനകരന്റെ മുഖത്തേക്ക് തന്നെ ചിമ്മിണി വിളക്ക് ഉയർത്തിപ്പിച്ചു. അവൻ എന്തെങ്കിലും മനസ്സ് പിടിക്കുന്നുണ്ടോ എന്നറിയാനെന്നോണം സൂക്ഷിച്ചു നോക്കി. അറിയാമെന്നോ അറിയില്ലെന്നോ ദിനകരൻ പറഞ്ഞില്ല. പകൽ മുഴുവനും അവനും മാർക്കോസും പൊന്മണി പോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങി. ഏറ്റവും ഒടുവിൽ പരഞ്ചു ചക്രമാക്കളുടെ വീട്ടിലും പോയി. പെരുമഴയത്ത് അവർ കയറി വരുന്നത് കണ്ട് മാഷി പറഞ്ഞു, വെറുതെ അല്ല ഇത്രയും മഴ പെയ്യണത്, ആദ്യമേ മഹാന്മാരുടെ വരവല്ലേ. പക്ഷേ വന്ന വിവരം പറഞ്ഞപ്പോൾ മാഷി സങ്കടപ്പെട്ടു. ഓ, മുത്തപ്പൻ പോയില്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പരഞ്ചു ചക്രമാക്കൾ ആദ്യം വരും, കൂടെ നാലും ജാളുമുണ്ടാവും. തോണിയാത്രയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. പച്ചവള ചുറ്റി വരണം. കണ്ടൽക്കാരികൾ കാണാൻ ആഗ്രഹമുള്ളവരാണ് മാഷിന്റെ കൂടെ വരിക. അവരോടൊപ്പം ദിനകരനും പൊന്മണിയും മാർക്കോസും ഒക്കെ കൂടി. മാഷ് വലിയ പക്ഷിസ്നേഹിയാണ്. ഏത് പക്ഷിയെ കണ്ടാലും അതിന്റെ നാലൻ പേരും ശാസ്ത്രീയ നാമവും മാഷി പറയും. പിന്നെ കക്കയിറച്ചി കൂട്ടി പൊക്കാളിയരിയിലെ ഒരു ഉച്ചയൂണ് വേണം. രാത്രി മുഴുവൻ നിലാവ് കാണണം. ഓർമ്മകൾ പുതുക്കാനാ ഞാനിങ്ങനെ ഇടയ്ക്കൂടെ വരണത്, മാഷി പറയും. ചില കവിതകളുടെ പാരഡികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു കക്ക വാരിയ നാളുകൾ, നിലാത്തോണിൻ കിഴഞ്ഞുള്ള അച്ഛനില്ലാത്ത യാത്രകൾ. പോയിടും, എല്ലാം പോയി. ഞങ്ങളുടെ പൊക്കാളിപ്പാടങ്ങളും മീൻ വിളയുന്ന കായലുമൊക്കെ വിശുദ്ധ തീറ്റം വന്ന് കയറി നിരന്നുപോയി. ഇനിയത് നെല്ല് വിളയില്ല, മീൻ വാരില്ല. ഭക്തിയുടെ പരിമളത്തിന് ഭയങ്കര നാറ്റമായതുകൊണ്ട് നിലാവ് കാണാൻ പോകാറില്ല. ആർക്ക് വേണം? മലം പൊന്തിക്കിടക്കുന്ന കായലിലൂടെ വൃത്തികെട്ട ഒരു തോണിയാത്ര. അങ്ങനെയിരിക്കുമ്പോൾ ആദിയിലെ കാറ്റ് വന്ന് വിളിക്കും, പൂർണചന്ദ്രനാ മാഷേ, വരല്ലേ? കൂട്ടിക്കൊണ്ടു പോവാനാ ഞാൻ വന്നത്, പിന്നൊന്നും നോക്കാനില്ല. രണ്ടാം മുണ്ടും തോളപ്പെട്ട് ഞാൻ ഇന്ന് പോരും, കൂടെ പുറപ്പെട്ടു. അരപ്പി കൂടെ പുറത്തെ ചില കണ്ടൽ പ്രേമികളും പക്ഷി നിരീക്ഷകരും പരിസ്ഥിതിക്കാരും. അതിലൊരാളാണ് ചന്ദ്രമോഹൻ. അങ്ങനെയാണ് അയാൾ ശൈലജയെ കണ്ടത്. മാഷിന്റെ കൂടെയുള്ള ദിവസം എന്ന് വെച്ചാൽ വർത്തമാനത്തിന്റെ കെട്ടുകൊട്ടുന്ന ദിവസം എന്നാണ് അർത്ഥം. ദിനകരനും പൊന്മണിയും ആ ദിവസത്തെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. ആദിയെത്തിയാൽ മാഷ് ഏറ്റവും അധികം സംസാരിക്കുന്നത് കുഞ്ഞൻ കാരണവരോടാണ്. കുഞ്ഞൻ കാരണവർക്കും പരഞ്ചു മാഷെ വലിയ ഇഷ്ടമായിരുന്നു. അവർക്ക് കൈമാറാൻ 100 പഴങ്കഥകൾ കാണും. പൊന്മണിയുടെ കാര്യം കേട്ട് പരഞ്ചു മാഷ് വിഷമിച്ചു. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? കുഞ്ഞൻ കാരണവരെ കാണാൻ മാഷും കൂടെ പോന്നു. അവർ തിരിച്ചെത്തുമ്പോഴേക്കും കുഞ്ഞൻ കാരണവരുടെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള ഒരുക്കം തുടങ്ങിയിരുന്നു. ഇതിലും കൂടുതൽ കാത്തുവെക്കാൻ പറ്റില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. തന്തോട് തല്ലുണ്ടാക്കി ഇറങ്ങിപ്പോയതല്ലേ, അവൻ ഇഷ്ടാവുമ്പോ കയറി വരട്ടെ. പൊന്മണിയുടെ അമ്മ മാത്രം ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടിരുന്നു, അവൻ എവിടെയ ദിനകര? തനിക്കറിയില്ലെന്ന് ദിനകരൻ പറഞ്ഞത് അമ്മ വിശ്വസിച്ചിട്ടില്ല. എങ്ങനെ വിശ്വസിക്കും? എപ്പോഴും ഒപ്പമുള്ളവരാണ്. ഒന്നിച്ച് മീൻ പിടിക്കാൻ പോകുന്നു, മീൻ വിറ്റ് ഒന്നിച്ച് തിരിച്ചു വരുന്നു. ഒന്നുകിൽ ദിനകരൻ പൊന്മണിയുടെ വീട്ടിൽ, അല്ലെങ്കിൽ പൊന്മണി ദിനകരന്റെ വീട്ടിൽ ഉണ്ണുന്നു. ചിലപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. രാവെളുക്കുവോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അവരുടെ കൂടെ വേറെയും കൂട്ടുകാർ കയറി വരുന്നു. ചിരിയും കളിയും വർത്തമാനവും കൊണ്ട് വീട് നടക്കുന്നു. എന്നിട്ടും ദിനകരനോ മാർക്കോസിനോ ഒറ്റ രാത്രി കൊണ്ട് പൊന്മണിയെ പറ്റി ഒരറിവുമില്ലാതായി എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെ വിശ്വസിക്കും? പെരും മഴയത്താണ് കുഞ്ഞൻ കാരണവരുടെ ദേഹം അടക്കിയത്. കുഴിച്ചിടുന്നതിന്റെ മുമ്പ് തന്തയെ ഒന്ന് കാണാറില്ലേ അവന്? ചത്തത് വേറെ ആരും ഇല്ലാലോ, അവന്റെ സ്വന്തം മുത്തപ്പനല്ലേ. പൊന്മണി മാത്രമല്ല, ദേശത്തെ കാരണവരുടെ മൃതദേഹം അടക്കം ചെയ്യുമ്പോൾ 10-17 ചെറുപ്പക്കാർ ചടങ്ങിൽ പങ്കെടുത്തില്ല. കീഴ്ക്കടെ പതിവില്ലാത്തതാണ്. വലിയ തെറ്റായിട്ട് തന്നെയാണ് ആദിയിലുള്ളവർ അതിനെ വിലയിരുത്തുന്നത്. ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയാലും മരണവീട്ടിൽ ദേശം മുഴുവൻ ഒത്തുകൂടണമെന്നത് എഴുതിവെക്കാത്ത നിയമമാണ്. ആര് എന്തു കാരണം കൊണ്ട് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന് അവര് തന്നെ വന്ന് ബോധിപ്പിക്കട്ടെ. കാരണവരുടെ ശവമടക്ക് ഇങ്ങനെ ആയില്ലോ മാർക്കോസ്. ദിനകരൻ സങ്കടപ്പെട്ടു. എന്തായാലും ഈ വഴക്ക് വേഗം പറഞ്ഞു തീർക്കണം. വളരാൻ വിട്ടാൽ അപകട. ഇതങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നലില്ല. കുമാരന്റെ കാശ് കണ്ടിട്ട് നമ്മുടെ പിള്ളേരുടെ കണ്ണ് മഞ്ഞളിൽ ചിരിക്കുക. പൊന്മണിയും വാശി വരില്ല. തനിക്കറിയാലോ അവനെ. വീട്ടിനോട് പൊരുതി ചൂടുകറ്റകൾ കീഴടങ്ങിക്കൊണ്ടിരുന്നു. അച്ചക്കളായ ചാടിക്കടക്കുമ്പോൾ ദിനകരന്റെ കയ്യിലെ ചൂട്ടുകറ്റ വെള്ളത്തിൽ വീണു. പോട്ടെ, ഈ ഇത്തിരി ദൂരല്ലേ ഉള്ളൂ. മാർക്കോസ് തന്റെ ചൂട്ടുകറ്റ ആഞ്ഞു വീശി കൂടുതൽ വെളിച്ചമുണ്ടാക്കാൻ ശ്രമിച്ചു. മണ്ണും ഇരുട്ടും വെള്ളവും കൂട്ടിക്കുഴഞ്ഞു കിടക്കുന്ന വഴിച്ചാലിലൂടെ അവർ പ്രയാസപ്പെട്ട് നടന്നു. എന്തായാലും നമുക്ക് നാളെ തന്നെ തമ്പുരാന്റെ കൂട്ടിൽ നേരെയാക്കണം, ദിനകരൻ പറഞ്ഞു. ഓടയ്ക്ക് പൊട്ടിയിട്ടുണ്ട്, കഴിക്കോഴി മാറ്റാനുണ്ട്. താൻ രാവിലെ തന്നെ വരണം. തമ്പുരാന്റെ കൂട്ടിൽ പണിതത് സ്ത്രീകളാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവര് മണ്ണുരുള കുത്തി ചുവയിൽ വെട്ടി മണ്ണും ഉമിയും കൂട്ടി തേച്ച് കല്ലുകൊണ്ടുരച്ച് മീശപ്പെടുത്തി. ചുവരിന് മണ്ണിന്റെ ചോപ്പ് നിറമാണ്. മേൽക്കൂര കെട്ടാൻ ആണുങ്ങൾ വന്നു. പെണ്ണുങ്ങൾ ഓലമടഞ്ഞു കൊടുത്തു. അരുപി പെണ്ണുങ്ങൾ ഓലമടഞ്ഞു കൊടുത്തു. വാഴവള്ളി കീറിക്കൊടുത്തു. ആണ്ടിലാണ്ടിൽ കൊത്തിൽ പൊളിച്ച് മേയുന്നതും കൂട്ടും. അരുപി ആണ്ടിലാണ്ടിൽ കൊത്തിൽ പൊളിച്ച് മേയുന്നതിനും കൂടും സ്ത്രീകൾ. എത്ര കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ആദി എന്നാണ് എല്ലാവരും അതിനെപ്പറ്റി പറയുന്നത്. ആദ്യം മുതൽ ഇന്നേ വരെ ഒരു കേടും കൂടാതെ അവർ അതിനെ കാത്തുപോന്നു. എന്താ ഒരു ശബ്ദം കേട്ടത്? മാർക്കോസ് ചോദിച്ചു. അവർ ഒന്നു നിന്ന് കാതോർത്തു. എന്തോ ഇടിഞ്ഞു വീഴുന്നു. തമ്പുരാന്റെ കൊച്ചിലല്ലേ അത്? അവർ അങ്ങോട്ട് ഓടിച്ചെന്നു. തമ്പുരാന്റെ മുറ്റം നിറയെ പെണ്ണുങ്ങളായിരുന്നു. അതുപോലത്തെ സമയത്ത് അവരെന്താണ് അവളെ ചെയ്യുന്നതെന്ന് പുരുഷന്മാർ അത്ഭുതപ്പെട്ടു. കിഴക്കും പടിഞ്ഞാറും കത്തിച്ചു വെച്ച റാന്നലുകളുടെ വെളിച്ചത്തിൽ കൈക്കോട്ടും വിക്കാശും എളാങ്കുമായി സ്ത്രീകൾ തമ്പുരാന്റെ കൊട്ടിൽ ഇടിച്ചു തകർക്കുന്നത് ദിനകരനും മാർക്കോസും കണ്ടു. നിങ്ങൾ എന്തായി കാട്ടണേ? ദിനകരൻ ചോദിച്ചു. സ്ത്രീകൾ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. ദിനകരൻ അവരെ തടയാൻ ചെന്നു. മാറി വിളിച്ച് സ്ത്രീകൾ പറഞ്ഞു. സംഭവിക്കുന്നത് എന്താണെന്ന് ദിനകരനോ മാർക്കോസിനോ ഒരു പിടിയും കിട്ടിയില്ല. അവർ നോക്കി നൽകി തമ്പുരാന്റെ കൊട്ടിലിന്റെ അവസാനത്തെ ചുവരിൽ ഇടിഞ്ഞു വീണു. സ്ത്രീകൾ അവരുടെ പണി തുടർന്നു. ഉറുമ്പുകളെ പോലെയും തേനീച്ചകളെ പോലെയും നിശബ്ദരായി തലകുനിച്ച് കക്കവാരുന്ന വലിയ വട്ടാരകളിൽ അവർ കല്ലും കട്ടയും കോരി പൊട്ടിയ ഓടും കൽക്കോലുകളും എടുത്തുമാറ്റി മണ്ണും നീക്കം ചെയ്തു. ചപ്പും ചവറും അടിച്ചുവാരി കളഞ്ഞു. ആ നേരമൊക്കെയും മാർക്കോസും ദിനകരനും അവഗണിക്കപ്പെട്ടു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തമ്പുരാന്റെ കൊട്ടിൽ അവർ നീക്കം ചെയ്തു. അങ്ങനെയൊന്ന് അവിടെ ഉണ്ടായിരുന്നതിന്റെ ലക്ഷണം പോലും ഇല്ലാതെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞ് അവർ തിരിച്ചു പോകാൻ ഒരുങ്ങി. കുഞ്ഞുമാധവമേ, ദിനകരൻ കുഞ്ഞുമാധവിന്റെ കൈ പിടിച്ചു നിർത്തി. എന്ത് പ്രാന്തായത്? അവൻ ചോദിച്ചു. ഇരുട്ടാണ് പ്രതിഷ്ഠാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ്ട് ആ കല്ല് മേടിക്കാൻ ഇവിടെ ഒരു കൊട്ടില്? അതിന്റെ ആവശ്യമില്ല, കുഞ്ഞുമാധവ പറഞ്ഞു. കിഴക്കും പടിഞ്ഞാറും കത്തി നിന്നിരുന്ന റാന്തൽ കിഴക്കുകൾ സ്ത്രീകൾ ഊതിക്കെടുത്തി. ഇരുട്ട്, ആർക്കും ആരെയും കണ്ടുകൂടാ. ഒന്നും ഒന്നിൽ നിന്നും വേർതിരിക്കാൻ പറ്റുന്നില്ല. വെള്ളത്തിൽ മീനുകളെന്നോണം എല്ലാം അന്ധകാരത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഈ ഇരുട്ട് പൊളിച്ചു കളയാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ ദിനകര? ഈ ഇരുട്ടിന് കൊട്ടില് കെട്ടാനും ആരെ കൊണ്ട് പറ്റില്ല. മനസ്സിലുള്ള കൊട്ടില് പൊളിച്ചു കളയാനും ആരെ കൊണ്ടും പറ്റില്ല. ഇത് ഇവിടെ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അവർ അതും പറഞ്ഞ് പോകാനൊരുങ്ങി. കുഞ്ഞുമാധവമേ, ദിനകരൻ വിളിച്ചു. തമ്പുരാന്റെ പേരില് നിങ്ങൾ തമ്മിൽ ചാവണ്ട ദിനകര. സ്ത്രീകൾ ഉറച്ച കാൽവെപ്പുകളുമായി ഇരുട്ടിലൂടെ നടന്നുപോയി. കാറ്റിനപ്പോൾ മുലപ്പാലിന്റെ മണമുണ്ടെന്ന് ദിനകരന് തോന്നി. മാർക്കോസിന് പെറ്റ തള്ളയെ ഓർമ്മ വന്നു. ഇത് അമ്മ മുഹൂർത്തമാണിടോ, മാർക്കോസ് പറഞ്ഞു. ഇരുട്ടാണ് നിങ്ങളുടെ തമ്പുരാനെങ്കിൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആദിയും അന്തമില്ലാത്ത ഇരുട്ടിന് എവിടെ എങ്ങനെ നിങ്ങളൊരു കൊട്ടിൽ പണിയും? അമ്മമാർ ചോദിക്കുന്നു. ദിനകര, മാർക്കോസ് വളരെ വികാരഹീനനായി പോയിരുന്നു. എത്ര വലിയ സത്യമാണതോ ആ സ്ത്രീ പറഞ്ഞിട്ട് പോയത്. ദിനകരൻ അയാളുടെ കൈ മുറുകെ പിടിച്ചു. നാളെ രാവിലെ എല്ലാവരും ഇത് കാണുമ്പോൾ എന്താ ഉണ്ടാവുക? ഞാൻ അതാ ആലോചിക്കാൻ. ഓർമ്മകളുടെ പരവതാനി പോലെ പുല്ലുകൾ ഇരുട്ടിലേക്ക് പടർന്നു കയറി കിടന്നു. നേരത്തെ പെയ്ത മഴയിൽ ഭൂമി കുതിർന്നു ലഞ്ഞ് കിടക്കുകയാണ്. ദിനകരനും മാർക്കോസും കരുത നിർത്തിയ ആ മെത്തയിൽ ഇരുട്ടിൽ മുങ്ങിക്കിടന്നു. ഇരുട്ട് ഗർഭജലം പോലെ ഇളകി. അത് ഈറ്റുനോവിൽ വിങ്ങിക്കൊണ്ടിരുന്നു. പ്രഭാതമാവുമ്പോൾ അത് വെളിച്ചത്തെ പ്രസവിക്കും. മയസ്സില്ലയിൽ ഇരുന്നുറങ്ങുന്ന കുഞ്ഞു പക്ഷിക്ക് അതറിയാം. നമുക്ക് അതറിയാതുള്ളൂ. ഇരുട്ടിൽ കണ്ണുകാണുന്ന മൃഗങ്ങൾക്ക് ഇരുട്ടിന്റെ രഹസ്യം അറിയാം. നമുക്ക് അതറിയാതുള്ളൂ. എത്ര ആട്ടിയകറ്റാമോ അത്രയും ആട്ടിയകറ്റിയവരാണ് നമ്മൾ ഇരുട്ടിനെ. അതിരാവിലെ തമ്പുരാന്റെ കൊട്ട് പുതുക്കിക്കെട്ടണമെന്ന് നാം തീരുമാനിക്കുന്നു. ചുവരുകെട്ടിയും മേൽക്കൂരയുണ്ടാക്കിയും അഴികൾക്കകത്ത് അടച്ചു നിർത്തിയ തമ്പുരായെ കുഞ്ഞിമാധവമ്മയും മറ്റു സ്ത്രീകളും ചേർന്ന് പ്രപഞ്ചത്തിലേക്ക് തുറന്നു വിടുന്നു. മാർക്കോസ്, താൻ എന്താ ആലോചിക്കണേ? വലിയ വലിയ കാര്യങ്ങൾ, ദിനകരൻ പുഞ്ചിരിച്ചു. തന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന സമാധാനത്തിന്റെ നദി തന്നെയാണ് മാർക്കോസിന്റെ ഹൃദയത്തിലൂടെയും അപ്പോൾ ഒഴുകുന്നതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ആ രാത്രി മുഴുവനും അങ്ങനെ ഇരുട്ടിന്റെ കയത്തിൽ മുങ്ങിക്കിടക്കുവാൻ അവർ ആഗ്രഹിച്ചു. തമ്പുരാന്റെ ഹൃദയത്തിലാണ് തങ്ങൾ എന്ന അറിവിന്റെ ആനന്ദം അടക്കിവെക്കാൻ കഴിയാതെ മാർക്കോസ് പാടി തുടങ്ങി. വെളിച്ചത്തിലേക്ക് എന്നെ വിമോചിപ്പിച്ച് അമ്മ ഗർഭപാത്രത്തിന്റെ വാതിലടയ്ക്കുമ്പോൾ ഇരുട്ടിന്റെ രഹസ്യമുണ്ടെന്നും എനിക്കറിയാമായിരുന്നു. കാരണം കൂടാതെ കരഞ്ഞു, കാരണം കൂടാതെ ചിരിച്ചു. ഞാൻ ആ രഹസ്യം ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്നു. ലോകമോ അതിനെ വ്യാഖ്യാനിച്ചില്ല. അങ്ങനെ എനിക്കത് കൈമോശം വന്നു. ചിരിക്കാനൊരു കാരണം വേണം, കരയാനൊരു കാരണം വേണം എന്നങ്ങനെ ഞാൻ വളർന്നു. ഇനിയും ഒരു ദിവസം വരും. അമ്മ ഗർഭപാത്രത്തിന്റെ വാതിലുകൾ തുറക്കും. സ്നേഹമൂളുന്ന രണ്ടു വിരലുകൾ എന്റെ കണ്ണുകൾ തിരുമ്മിയിറക്കി. അനാദിയായി ഇരുട്ടി രഹസ്യം വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടും. ഇരുട്ട് മാർക്കോസിന്റെ കണ്ണുനീരിനെ ദിനകരനിൽ നിന്നും മറച്ചു പിടിച്ചു. കാറ്റ് തമ്പുരാന്റെ തൂവാലകൾ പോലെ പാറി വന്ന് അയാളുടെ മുഖം തുടച്ചു.